കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ ക്രൂശിൻ്റെ വഴിയെക്കുറിച്ചും ആ ക്രൂശിൻ്റെ വഴിയിൽ നമ്മളെവിടൊക്കെ പതറിപ്പോയി, നമ്മളെവിടൊക്കെ പിൻവാങ്ങിപ്പോയി എന്നുള്ള കാര്യങ്ങളെയും, എവിടെല്ലാം നമ്മൾ സ്വയത്തിൽ ആശ്രയിച്ചു, നിഗളികളായി തീർന്നു, നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ വിട്ടുപോയി എന്നിത്യാദി വിഷയങ്ങളെ നമ്മൾ രണ്ടു ദിവസമായിട്ട് കേട്ടുകൊണ്ടിരുന്നു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ, അയ്യോ ഞാൻ അങ്ങനെ വിട്ടുപോയല്ലോ, ഞാൻ തെറ്റിപ്പോയല്ലോ, ഇനിയും ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള നിരാശയും ഭാരവുമൊക്കെ ഒരുപക്ഷെങ്കിൽ കയറി വരാം. അയ്യോ ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം പിന്തള്ളിപ്പോയല്ലോ, ഞാൻ ആകാത്ത വഴിയിലെല്ലാം ഞാൻ വളരെ ദൂരം നടന്നല്ലോ, ആ ദൈവ തേജസ്സിൽ നിന്ന് ഞാൻ വളരെ കുറവുള്ളവനായി തീർന്നല്ലോ എന്നൊക്കെ നിരാശ നമ്മുടെ ഹൃദയത്തിൽ വരാം. നമ്മുടെ ഉത്സാഹത്തിനായിട്ട് ഒരു വാക്യം, എസ്രായുടെ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായം അവിടെ എസ്രായുടെ നേതൃത്വത്തിൽ ജനങ്ങളെല്ലാം വന്ന് ദൈവം മുമ്പാകെ കൺഫസ് ചെയ്യുക, അവരുടെ കാര്യങ്ങളെ, അവരുടെ കുറ്റങ്ങളെ ദൈവം മുമ്പാകെ ഏറ്റുപറയാണ്. അതിൻ്റെ 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വി ഹാവ് ബീൻ അൺഫെയ്ത്ത്ഫുൾ ടു അവർ ഗാഡ് ആൻഡ് ഹാവ് മാരീഡ് ഫോറിൻ വുമൻ ഫ്രം ദ പീപ്പിൾസ് ഓഫ് ദിസ് ലാൻഡ്. അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുക ദൈവത്തിന് മുമ്പാകെ വന്ന്. അവിടെ അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ, Now while Ezra was praying and making confession, weeping and prostrating himself before the house of God, a very large assembly, men, women and children, gathered to him from Israel. ഒരു വലിയ കൂട്ടം എസ്ര ലീഡ് ചെയ്തുകൊണ്ട് താൻ കരയുകയും താൻ ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പോഴവർ അവിടെ ഇരുന്ന, ഇപ്പം ഇന്ന് രാവിലെ നടന്നുകൊണ്ടിരുന്ന സംഭവം അതാണ്, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം നമ്മളെ അറിയിച്ചുകൊണ്ടിരുന്നു. അറിയിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളിത് വീണ്ടും ഒരു പുതിയ അറിവ്, ക്രൂശിൻ്റെ വഴിയെക്കുറിച്ചുള്ള ഒരു പുതിയ അറിവ് ലഭിച്ചു. നമ്മൾ തെറ്റിപ്പോയ വഴികളെക്കുറിച്ച് നമുക്കൊരു അറിവ് ലഭിച്ചു. അതുമാത്രമാണോ അതോ ഇവിടെ എസ്ര ചെയ്യുന്ന എന്താ, താൻ ദൈവത്തിന് മുൻപാകെ തൻ്റെ പാപത്തെ, തൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും പാപത്തെ ഏറ്റുപറയുകയും ദൈവം മുമ്പാകെ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അവർ പറഞ്ഞ്, വി ഹാവ് ബീൻ അൺഫെയ്ത്ത്ഫുൾ, ഞങ്ങൾ അവിശ്വസ്തരായി തീർന്നു കർത്താവേ. നമ്മൾ ഒരുപക്ഷെ ഈ അവസ്ഥ കൊണ്ട് നിർത്തും. നമ്മളിവിടെ ഇരുന്നപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ച് കാണും, കർത്താവേ ക്രൂശിൻ്റെ വഴിയൊക്കെ വിട്ട് ഞാൻ വളരെ ദൂരം പോയി, ഞാൻ അവിശ്വസ്തനായി തീർന്നു. അവിടെ കൊണ്ട് മാത്രം കാര്യമായില്ല അത്. ആ അങ്ങനെയുള്ള ഒരു ഏറ്റുപറച്ചിൽ നമ്മുടെ ഈ മീറ്റിങ്ങിനകത്തുകൊണ്ട് അവസാനിച്ചു പോകും. എന്നാൽ അവർ പറയുകയാണ്, ഞങ്ങൾ അവർ ചെയ്ത് എന്താണെന്ന് പറഞ്ഞു, ഞങ്ങൾ അന്യ സ്ത്രീകളെയൊക്കെ വിവാഹം കഴിച്ചു, ഞങ്ങൾ ചെയ്യരുതാത്ത ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ അവിശ്വസ്തരായി തീർന്നു. എന്നാൽ അടുത്ത വാക്യം, യെറ്റ് നൗ ദർ ഈസ് ഹോപ്പ് ഫോർ ഇസ്രായേൽ ഇൻ സ്പൈറ്റ് ഓഫ് ദിസ്. എന്നാൽ ഇപ്പോഴും ഇസ്രായേലിനൊരു പ്രതീക്ഷയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷവും ഇസ്രായേലിനൊരു പ്രതീക്ഷയുണ്ട്, ദൈവത്തിൽ അവർക്കൊരാശയുണ്ട്, ദൈവത്തിലൊരു പ്രതീക്ഷയുണ്ട്. അവർ പറയാണ്, യെറ്റ് വി ഹാവ് എ ഹോപ്പ്. ഇപ്പോഴും സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പാപങ്ങളെ നമുക്ക് ഏറ്റുപറയാം. ക്രൂശിൻ്റെ വഴിയെ വിട്ട് നമ്മൾ പോയതൊക്കെ, ദൈവ തേജസ്സിൽ നിന്ന് കുറവായിട്ട് നമ്മുടെ ജീവിതത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ദൈവത്തിന് മുമ്പാകെ സത്യസന്ധതയോടുകൂടി ഏറ്റുപറയാം. ഏറ്റുപറയുമ്പോൾ അങ്ങനെ നിരാശയുടെ പടുകുഴിയിലേക്ക് പോകാനല്ല, അയ്യോ ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പോകാനല്ല, യെറ്റ് വി ഹാവ് എ ഹോപ്പ്, എന്നാലും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന് രാവിലെ ഞാൻ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. ദൈവത്തിലൊരു പ്രത്യാശയുണ്ട്. തൻ്റെ പുത്രനായ യേശുവിനെ നമുക്കായിട്ട് ഏൽപ്പിച്ചു തന്നവൻ ദൈവനത്തിൽ ഇങ്ങനെ വായിക്കുന്നേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു വന്നവൻ അവനോടുകൂടെ സകലവും നൽകാതെ ഇരിക്കുമോ. ഇതാ പുതിയ നിയമത്തിൻ്റെ പ്രത്യാശ. ദൈവത്തിനും ഈ ഹോപ്പ് നമ്മുടെ മേലുണ്ട്. ഞാൻ നമുക്ക് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ചും, അതായത് അന്നുണ്ടായിരുന്ന ജെറുസലേമിനെക്കുറിച്ചും, ചിതറിപ്പോയ തൻ്റെ സഹോദരന്മാരെക്കുറിച്ചും, ജെറുസലേമിന് ചുറ്റുമുണ്ടായിരുന്ന ഒരു മതിലിനെക്കുറിച്ചും ഭാരമുള്ള ഒരു മനുഷ്യൻ. ഇന്നും ഈ ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് സഹോദരന്മാരുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ഭാരത്തെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ജെറുസലേമിനെക്കുറിച്ചും സഹോദരന്മാരെക്കുറിച്ചും ജെറുസലേമിന് ചുറ്റുമുള്ള മതിലിനെക്കുറിച്ചും ഭാരമുള്ള ഒരു കൂട്ടം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. നെഹെമ്യാവ് എന്ന വ്യക്തി, തൻ്റെ ഹൃദയത്തിൽ ഒരു ജെനുവിനായിട്ടുള്ള ബേഡൻ, കൺസേൺ ഉണ്ടായിരുന്നു. ഈ സഹോദരന്മാരെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു അതൊരു ഭംഗിയായിട്ടുള്ളൊരു ഭാരമല്ല, യഥാർത്ഥത്തിൽ തൻ്റെ ഹൃദയത്തിലൊരു ഭാരമുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ ജനമെല്ലാം, എൻ്റെ സഹോദരന്മാരെല്ലാം വളരെ ദൂരം ചിതറിക്കിടക്കുന്നു, അവരെല്ലാം എക്സൈൽ, അവർ ക്യാപ്റ്റീവ്സ് ആയിട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ ജെറുസലേമിൽ കുറച്ചു പേരുണ്ട്, ജെറുസലേം ഇപ്പോൾ ശത്രുവിൻ്റെ കയ്യിലാണ്, അവരടിമകളാണ്. അവിടുത്തെ അവരുടെ സ്ഥിതി എന്താണ്? ഒരു ഭാരം. ഈ നെഹെമ്യാവ് അതിൻ്റെ 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. അവൻ ചോദിച്ചു, ഐ ആസ്ക്ഡ് ദം കൺസേണിംഗ് ദ ജൂ ഹൂ ഹാഡ് എസ്കേപ്ഡ് ആൻഡ് ഹാഡ് സർവൈവ്ഡ് ദ ക്യാപ്റ്റിവിറ്റി ആൻഡ് അബൌട്ട് ജെറുസലേം. അവർ ഈ സൂസൻ രാജധാനിയിൽ രാജാവിൻ്റെ പാനപാത്രവാഹകനായിട്ടിരുന്ന നെഹെമ്യാവാണ് ഇക്കാര്യം ചോദിക്കുന്നത്. അവനൊരു ദൈവഭക്തനായ മനുഷ്യനായിരുന്നു. അവൻ എന്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നാലും ശരി, അവൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വളരെ സുഖകരമായിട്ട്, തനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ. ആ സഹോദരൻ്റെ ഹൃദയത്തിൽ അവൻ രാജധാനിയിൽ ഇരിക്കുമ്പോഴും അവൻ്റെ ഭാരം തൻ്റെ സഹോദരന്മാരെക്കുറിച്ചും തൻ്റെ രാജ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ നഗരമായ ജെറുസലേമിനെക്കുറിച്ചുമായിരുന്നു. അവൻ അവിടുന്ന് വന്ന ചിലരോട് അവിടുത്തെ വിവരങ്ങളൊക്കെ തിരക്കിയപ്പം അവർ പറഞ്ഞത്, ദേ ആർ ഇൻ ഗ്രേറ്റ് ഡിസ്ട്രസ് ആൻഡ് റിപ്രോച്ച് ആൻഡ് ദ വാൾ ഓഫ് ദി ജെറുസലേം ഈസ് ബ്രോക്കൺ ഡൗൺ ആൻഡ് ഇറ്റ്സ് ഗേറ്റ്സ് ആർ ബേൺഡ് വിത്ത് ഫയർ. അവന് കിട്ടിയ ന്യൂസ് ഇതാണ്, അവിടെയുള്ളവർ വലിയ ബുദ്ധിമുട്ടിലാണ്, അവരെ പിശാച് അടിമപ്പെടുത്തിയിരിക്കുകയാണ്, പാപത്തിന് അടിമപ്പെടുത്തിയിരിക്കുകയാണ്, അവരുടെ ഹൃദയത്തിൽ അവരുടെ കുടുംബത്തിൽ സമാധാനമില്ലാതാക്കിയിരിക്കുകയാണ്, അവര് വിവിധ പാപങ്ങൾക്ക് അവരടിമകളാണ്, അവരുടെ ഹൃദയത്തിൽ നിഗളത്തിന് അവരടിമകളാണ്. നമ്മൾ മുമ്പേ കേട്ടതായ അനേക കാര്യങ്ങൾ, അതിനെല്ലാം അവരടിമകളായിരിക്കുന്നു. നമ്മുടെ ഭാരം ഇതായിരിക്കട്ടെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ സഭ പണിയപ്പെടുന്നു, പണിയപ്പെടണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം ഈ നെഹെമ്യാവിനെ പോലെ, അയ്യോ എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി പാപത്തിനടിമയായിരിക്കുന്നു, അവരുടെ വീട്ടിൽ അവർ കലഹിച്ചുകൊണ്ടിരിക്കുന്നു, അവർ വാഗ്വാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവർ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവർ നീളികളായിരിക്കുന്നു, അവർ കപടവേഷക്കാരായിരിക്കുന്നു എന്നുള്ള ഭാരം. അവിടെ ദേവർ ഇൻ ഗ്രേറ്റ് റിപ്രോച്ച്, പിശാജ് അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്, ശത്രുക്കൾ അവരെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് ഈ ഭാരഹൃദയത്തിലുണ്ട്? ശത്രു നമ്മുടെ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ സഭയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർക്ക് ഹൃദയത്തിൽ ഈ ഭാരമുണ്ട്? ദാവീദിനുണ്ടായിരുന്ന ഭാരം എന്തായിരുന്നു അറിയാമോ? ഒരു ഗോലിയാത്ത് വന്ന് നിന്നിട്ട് ഈ വലിയ ജനത്തെ വെല്ലുവിളിക്കുകയാണ്, അവൻ്റെ ഹൃദയത്തിലെ ഭാരം. അവൻ യുദ്ധം അഭ്യസിച്ചവനൊന്നുമല്ല, അവന് യുദ്ധത്തിൽ യാതൊരു പ്രാക്ടീസും ഉള്ളവനല്ല, പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ ഒരു ജെനുവിൻ ബേഡൻ ഉണ്ടായിരുന്നു, ഒരു യഥാർത്ഥ ഭാരം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അവൻ ആ ഗോലിയാത്തിന് നോക്കിയിട്ട് പറയാണ്, ദൈവത്തെയും ദൈവത്തിൻ്റെ ജനത്തെയും നിന്ദിക്കുന്ന ഇവൻ ആര്? ഇതാണ് യഥാർത്ഥ ഭാരം. ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ സഭയെ നിന്ദിക്കുന്ന ഈ പിശാച് ആര്? ദൈവം വീണ്ടെടുത്ത, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഈ ദൈവവൈതലിനെ ഈ പാപത്തിന് അടിമയാക്കുന്ന പിശാച് ആര്? ലോകം ആര്? ഈ ഒരു ഭാരം ഹൃദയത്തിലുണ്ടാകണം. ദാവീദിനുണ്ടായിരുന്നു. ദാവീദ് അവൻ ചെന്നത് ആരുടെ നാമത്തിലാ? നീ നിന്ദിക്കുന്നവനായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. നമ്മുടെ ഹൃദയത്തിലെ ധൈര്യം ഇതായിരിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ ഞാൻ നിന്റെ നേരെ നിൽക്കും. ഇവിടെ ഈ നെഹെമ്യാവ് ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ താൻ ചെയ്തെന്താ? Verse 4, 4-ാം വാക്യം, When I heard these words, ആദ്യം ചെയ്യേണ്ട കാര്യമാ, നമ്മൾ പല കാര്യങ്ങളും കേൾക്കുകയും കാണുകയും ക്രൂശിന്റെ വഴിയിൽ നിന്ന് പിന്മാറിപ്പോവുകയും ചെയ്തു എന്ന് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, സഭയെക്കുറിച്ചുള്ള ഭാരം നമുക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നെഹെമ്യാവ് ചെയ്തെന്താ? I sat down and wept and mourn for days. ദിവസങ്ങളോളം അവൻ ഇരുന്ന് ദുഃഖിച്ച് പ്രാർത്ഥിച്ചു. അവനറിയാം അവന് പോയി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എന്റെ സാമർഥ്യം കൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവൻ സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പാകെ ഇരുന്ന് ദിവസങ്ങളോളം, പല ദിവസങ്ങളായിട്ട് അവന്റെ ഭാരം, അവന്റെ ഹൃദയത്തിലെ ഭാരം, അതവന്റെ മുഖത്ത് തന്നെ വെളിപ്പെടാൻ തുടങ്ങി. അവന്റെ ഹൃദയത്തിന്റെ ഭാരം, ഓ ദൈവത്തിന്റെ ജനത്തെയും ദൈവത്തിന്റെ നഗരത്തെയും ദൈവത്തിന്റെ നഗരത്തിന്റെ മതിലിനെയും ചുറ്റിക്കെട്ടിയിരിക്കുന്ന മതിലിനെയും പൊളിച്ച് നാശമാക്കി തീവച്ച് ചുട്ടുകളഞ്ഞ് കണ്ട് കേട്ടപ്പോൾ അവൻ കേട്ടു. കേട്ടറിഞ്ഞ അവന്റെ ഹൃദയത്തിന്റെ ഭാരം. അവൻ ദിവസങ്ങളോളം ദൈവം മുമ്പാകെ ദുഃഖിച്ചു, അവൻ കരഞ്ഞു, നിലവിളിച്ചു. അവന് ദൈവം വഴി തുറന്നു. സഭയെ പണിയുവാനായിട്ട്, സഭയെ നടത്തുവാനായിട്ട് ഈ ഒരു വിഷയമാണ് നമ്മുടെ ഹൃദയത്തിൽ ആവശ്യം. അതായത് നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ രഹസ്യമായിട്ട് ദൈവത്തിന് മുമ്പാകെ ചെന്ന്, മറ്റാരെയും കൂട്ടണമെന്നില്ല, പത്ത് പേരെ കൂട്ടി എൻ്റെ ഭാരമെല്ലാം വിളിച്ചു പറയണമെന്നില്ല, ഞാൻ രഹസ്യമായിട്ട് ദൈവത്തിന് മുമ്പാകെ ചെന്ന്, കർത്താവേ ഞങ്ങളൊരു വെളിപ്പാടോടുകൂടി ഞങ്ങൾ ആരംഭിച്ചു, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന വെളിപ്പാടോടി ആരംഭിച്ചു, യേശു ക്രിസ്തുവിനെയും തന്റെ ക്രൂശിന്റെ വഴിയെയും കുറിച്ച് ഉള്ള വെളിപ്പാടോടുകൂടി ഞാൻ ആരംഭിച്ചു, ഇപ്പോൾ ഇതാ ആ വെളിപ്പാട് പലർക്കും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. കർത്താവേ നമ്മള് നമ്മുടെ സാമർഥ്യം കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ നമുക്ക് സഭ പണിയാൻ കഴിയുകയില്ല. ദൈവത്തെ മുൻപാകെ തന്നെത്താൻ താഴ്ത്തി. നെഹമ്യാവ് ഒരു ജെനുവിനായിട്ട് തന്റെ ഹൃദയത്തിൽ ബേർഡൻ ഉണ്ടായിരുന്നു. ഈ വാസ് എ ജെനുവിൻലി കൺസേൺഡ് പേഴ്സൺ. അവരുടെ ഹൃദയത്തിൽ ഭാരം. അവൻ കരയാൻ തുടങ്ങി, അവൻ നിലവിളിക്കാൻ തുടങ്ങി, ദൈവത്തിന് മുമ്പാകെ നിലവിളിച്ചു. നമുക്ക് ഈ ദിവസങ്ങളിൽ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ കണ്ണിന് മുമ്പാകെ കാണുമ്പോൾ, പല കാര്യങ്ങളും നമ്മൾ കുറവുള്ളവരായി എന്ന് കാണുമ്പോൾ, നമുക്ക് ചെയ്യാൻ കഴിയേണ്ട ഒരു കാര്യം, ദൈവം മുൻപാകെ പോയി രഹസ്യത്തിൽ, നീ ആരെയും കൂട്ടുപിടിക്കണ്ട, ആരും വിളിക്കണ്ട, നിന്റെ ഹൃദയത്തിന്റെ ഭാരത്തെ ദൈവത്തെ മുൻപാകെ കാണിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവൻ ദിവസങ്ങളോളം കരഞ്ഞു. അവന്റെ ആ വിഷാദം അവന്റെ മുഖത്ത് തന്നെ വെളിപ്പെട്ടു. രാജാവ് ചോദിക്കുകയാണ്, എന്താ നിന്നെ അലട്ടുന്ന വിഷയം? ഇത് മനോദുഃഖമാണ്. എത്ര പേർക്ക് ഈ മനോദുഃഖമുണ്ട്? നമ്മുടെ വൈരാഗ്യമോ അല്ലെങ്കിൽ നമ്മുടെ തീവ്രതയല്ല ആവശ്യം. നമ്മുടെ തീവ്രത കൊണ്ട് യേശു ക്രിസ്തുവിന് ശരീരമാകുന്ന സഭ പണിയപ്പെടുവാൻ കഴിയുകയില്ല. പിന്നെ നമുക്ക് ആവശ്യമാകേണ്ടത് ഒരു മനോവ്യസനം, ഒരു മനോദുഃഖം, മനസ്സിന്റെ താഴ്മ, ഇതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇവിടെ ഈ നെഹമ്യാവ് രാജാവ് അയച്ചു. അയച്ചിട്ട് അവനെ പോയി എല്ലാം ചുറ്റിക്കണ്ടു. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇത് രണ്ടു ദിവസങ്ങളിൽ ചുറ്റിക്കാണിച്ചു, പല കാര്യങ്ങളെ ചുറ്റിക്കാണിച്ചു. ഓ ഇന്ന ഇന്നയിടങ്ങളിൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും പബ്ലിക് ജീവിതത്തിലും ഇന്നയിടങ്ങളിൽ നീ തെറ്റിപ്പോയി, നീ നെഗിളിയായി തീർന്നു, നീ ദാനധർമ്മങ്ങളെ ചെയ്തുകൊണ്ടും നീ താഴ്മയുള്ളവനെന്ന് നടിച്ചുകൊണ്ടും നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിഗളം കുടിയിരിപ്പുണ്ടെന്നുള്ളത് ദൈവം വളരെ വ്യക്തമായിട്ട് നമ്മളെ ചൂണ്ടിക്കാണിച്ചു. ഈ ഇന്ന ഇന്ന കാര്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ തേജസ്സിൽ നിന്ന് ഞാൻ കുറവുള്ളവനായി പോയി എന്ന് പല കാര്യങ്ങളും നമ്മളെ കാണിച്ചു. കാണിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഭാരത്തോടുകൂടി ദൈവത്തിന് മുമ്പാകെ ചെയ്യുമ്പോൾ ഇവിടെ നെഹമ്യാവ് പോയി എല്ലാം കണ്ടതിന് ശേഷം സഹോദരന്മാരെ വിളിച്ചു. ആദ്യം പോയി സഹോദരന്മാരെ വിളിച്ചില്ല, ചെന്ന ഉടനെ തന്നെ ദൈവം എനിക്കിങ്ങനെ ഒരു വെളിപ്പാട് തന്നിരിക്കുന്നു, ഞാൻ രാജാവിന്റെ ലെറ്റർ കൊണ്ടാണ് വന്നിരിക്കുന്നു എന്നും പറഞ്ഞില്ല. താൻ ആരോടും പറഞ്ഞില്ല താൻ എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. സഹോദരന്മാരെ, നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു ആരോടും പറയണ്ട, ആദ്യം നമ്മൾ ലെറ്റർ ഒന്നും കാണിക്കണ്ട. അവൻ അതിനുശേഷം ചുറ്റി നടന്ന് എല്ലാം കണ്ടതിന് ശേഷം അവൻ പുരോഹിതന്മാരെയും മൂപ്പന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടിയിട്ട് ഒന്നാം രണ്ടാം അധ്യായം അതിന്റെ 17 വാക്യം, യു സീ ദ ബാഡ് സിറ്റുവേഷൻ വി ആർ ഇൻ, ദാറ്റ് ജെറുസലേം ഇസ് ഡെസോലേറ്റ് ആൻഡ് ഇറ്റ് ഗേറ്റ്സ് ബേൺഡ് ബൈ ഫയർ. യെരുശലേം ഇങ്ങനെ ശൂന്യമായി നഷ്ടമായി നശിച്ചു കിടക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? ഒരു വർഷം നമ്മുടെ കുടുംബജീവിതത്തിലായിരിക്കാം, പലരുടെ കുടുംബജീവിതത്തിലായിരിക്കാം, പലരുടെ വ്യക്തിപരമായ ജീവിതത്തിലായിരിക്കാം, ഇങ്ങനെ നഷ്ടപ്പെട്ട് കിടക്കുന്നത് നീ കണ്ടില്ലേ, നമ്മൾ കണ്ടില്ലേ? അപ്പം ആദ്യം നെഹമ്യ ആഹ്വാനിക്കുക, കം ലെറ്റ് അസ് റീബിൽഡ് ദ വാൾ ഓഫ് ജെറുസലേം സോ ദാറ്റ് വി വിൽ നോ ലോങ്ങർ ബി എ റിപ്രോച്ച്. വരിക, നമുക്ക് വീണ്ടും ഇത് പണിയാം. ഒരു വലിയ ആഹ്വാനം, നമുക്ക് വീണ്ടും ഇത് പണിയാം. നമ്മൾ തെറ്റിപ്പോയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് വീണ്ടും നമുക്കിത് പണിയാം. ഈ കാരണം എന്താ? ഇനിയും നമ്മൾ നിന്ദാപാത്രങ്ങളായിരിക്കരുത്, ഇനിയും പിശാച് നമ്മെ നോക്കിയിട്ട് വെല്ലുവിളിക്കരുത്, ഇനിയും പാപം നമ്മളെ നോക്കി വെല്ലുവിളിക്കരുത്, ലോകത്തിന്റെ മോഹങ്ങളും ആർഭാടങ്ങളും നമ്മളെ നോക്കി വെല്ലുവിളിക്കരുത്. ഇനി നമ്മുടെ ശാഠ്യം നമ്മളെ വെല്ലുവിളിക്കരുത്. നമ്മുടെ സ്വയ ഇഷ്ടങ്ങൾ, നമ്മുടെ രഹസ്യമായ അജണ്ടകൾ നമ്മളെ വെല്ലുവിളിക്കരുത്. ഇനിയും നമ്മളെ പിശാച് തോൽപ്പിക്കരുത്. നമ്മൾ നിന്ദാപാത്രങ്ങളായിരിക്കരുത്. ഇത് നെഹമ്യ പറഞ്ഞ ഉടനെ ഇവിടെ അതിൻ്റെ അതാണ് എന്നെ ഒത്തിരി ഉത്സാഹിപ്പിച്ച് അതിൻ്റെ അവസാന ഭാഗത്ത് 18 അവസാന ഭാഗത്തിൽ ഇങ്ങനെ കാണുന്നു. ദെൻ ദ സെറ്റ്, അതിന് ശേഷം അവർ ഇങ്ങനെ പറഞ്ഞു, ലെറ്റ് അസ് റൈസ് ആൻഡ് ബിൽഡ്, എഴുന്നേറ്റ് നമുക്ക് പണിയാം. ഇതൊരു ഒരു വലിയ ഒരു ഒരു യൂണിറ്റി, ദേ ഹാവ് യുണൈറ്റഡ്. നെഹമ്യാവ് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് സഹോദരന്മാരിൽ കൂടി ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളോട് പറഞ്ഞു തന്നപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്, ഇതെന്താ പറഞ്ഞ, നമ്മൾ ഒത്തിരി കാര്യങ്ങളെ ഒത്തിരി ഒത്തിരി പല പല ഏരിയകളിൽ നമ്മളെ കൊണ്ടുപോയി ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് നെഹമ്യ വന്ന് പോയി ഓരോ ഗേറ്റും പരിശോധിച്ച്, ഓരോ ഏരിയയും പരിശോധിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പരിശുദ്ധാത്മാവ് നമ്മളെ കാണിച്ചു തന്നു. ഇപ്പം നമ്മൾ എന്താ പറയണ്ടേ? ഇവർ പറഞ്ഞതുപോലെ നമുക്ക് പറയാം, ലെറ്റ് അസ് അറൈസ്, നമുക്ക് എഴുന്നേൽക്കാം. ആൻഡ് ബിൽഡ്, രണ്ട് കാര്യം, നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ കുടഞ്ഞൊന്ന് എഴുന്നേൽക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ലെറ്റ് അസ് അറൈസ് ആൻഡ് ബിൽഡ്, നമുക്ക് എഴുന്നേറ്റ് പണിയാം എന്ന് പറഞ്ഞ് അവരെന്താ ചെയ്ത്, ദേ പുട്ട് ദെയർ ഹാൻഡ്സ് ടുഗദർ ഫോർ ദിസ് ഗുഡ് വർക്ക്. വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് സഹോദരി സഹോദരന്മാർക്ക്. ദേ പുട്ട് ദെയർ ഹാൻഡ്സ് ടുഗദർ, അവരുടെ കൈ ഒന്നിച്ച് അവർ ഈ നല്ല പ്രവർത്തിക്കായിട്ട് അവരുടെ കരങ്ങളെ കൊടുത്തു. ഇത് പഴയ നിയമത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അവരുടെ കരങ്ങളെ ഈ നല്ല പ്രവർത്തിക്കായിട്ട് നമ്മൾ എത്ര പേര് ഇന്ന് ഈ നല്ല പ്രവർത്തിക്കായിട്ട്, സഹോദര ഈ നല്ല പ്രവർത്തിക്കായിട്ട് ഞാൻ എൻ്റെ കൈകളെ തരുന്നു, ഞാൻ എൻ്റെ തോളിനെ തരുന്നു, ഞാൻ എൻ്റെ തലയെ തരുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തെ തരുന്നു, ഞാൻ എൻ്റെ ജീവിതത്തെ തരുന്നു എന്ന് നമുക്ക് അന്യോന്യം ഓരോ സഹോദരന്മാരോടും പറയാം. അറൈസ്, ലെറ്റ് അസ് റീബിൽഡ്, നമുക്ക് വീണ്ടും പണിയാം. ദൈവം നമ്മെ തള്ളിക്കളഞ്ഞിട്ടില്ല, നമ്മളെ നിരാശപ്പെടുത്താനല്ല ഇതൊന്നും സംസാരിച്ചത്. ലെറ്റ് അസ് റീബിൽഡ്, നമുക്ക് എഴുന്നേറ്റ് ഒന്നിച്ച് പണിയാം. അവർ തമ്മിൽ തമ്മിൽ ഈ നല്ല പ്രവർത്തിക്കായിട്ട് അവരുടെ കൈകളെ കൊടുത്തു. അവരൊന്നിച്ച് അങ്ങനെ പണിതായിട്ട് കാണുന്നു. അതിൻ്റെ മറുവശം നോക്കുമ്പോൾ ഇവരിതെല്ലാം ലെറ്റ് അസ് ബിൽഡ്, റീബിൽഡ്, അറൈസ്, ഒന്നിച്ച് കൈകളെ കൊടുത്തു കഴിഞ്ഞപ്പം ഒരു കൂട്ടർന്നുകൊണ്ട് കളിയാക്കാൻ തുടങ്ങി. അതിൻ്റെ താഴെ വായിക്കുന്നു, സൻബലത്തും തോബ്യാവും ഇത് കേട്ടപ്പം അവരെ പരിഹസിച്ചു. പിശാചും കൂട്ടറും ഇത് കണ്ടുകൊണ്ട് ഇതെല്ലാം കേട്ട്, ക്രൂശിൻ്റെ ഒക്കെ ശരി, നീ ഇന്ന് ക്രൂശിൻ്റെ വഴിയും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടും സഭയെക്കുറിച്ച് വെളിപ്പാടും എല്ലാം കേട്ടു. ഓ, പണിയാനൊക്കെ ഉള്ള ഒരു ഒരുക്കവും തീരുമാനവും ഒക്കെ ഹൃദയത്തിൽ വന്നു. അപ്പം മറു സൈഡിൽ ഒരാൾ നിപ്പുണ്ട്, എന്താ പിശാജ്, പിശാജ് എന്നിട്ട് എന്താ പറയുന്നേ? എൻ്റെ താഴത്തെ വാക്യത്തെ വായിക്കുമ്പോൾ നമുക്ക് സമയമില്ലല്ലോ. സൻബലത്തും തോബ്യാവും ഇത് കേട്ടപ്പോൾ, ഇവരുടെ ഈ തീരുമാനങ്ങളെ കേട്ടപ്പോൾ, ഇനി ഞാനും എൻ്റെ സഹോദരനും കൂടെ ഒന്നായിരിക്കും, ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് ഒന്നിച്ചു നിൽക്കും, ഒന്നിച്ച് പണിയും എന്ന് പറഞ്ഞ് സഹോദരന്മാർ തമ്മിൽ കൈ കൊടുത്തപ്പോൾ മറു സൈഡിൽ ഒരു കൂട്ടർ പറയുകയാണ്, ഈ മടയന്മാർ എന്തോ ചെയ്യാനാ പോകുന്നേ. ഓക്കെ, കോൺഫറൻസിലിരുന്ന് ഇതെല്ലാം കേട്ടു, വെളിയിലോട്ടൊന്ന് ഇറങ്ങട്ടെ, വീട്ടിലൊന്ന് ചെല്ലട്ടെ, പണവിഷയങ്ങളിലോട്ട് ചെല്ലട്ടെ, മോഹവിഷയങ്ങളിലോട്ടൊന്ന് ചെല്ലട്ടെ, ഞാൻ അവിടെ വെച്ച് കാണിച്ചു കൊടുത്തോളാം. സൻബലത്തും തോബ്യാവും പറയുന്ന ഇതാ. അപ്പോൾ അവര് വായിക്കുന്നേ, ദേ മോക്ക്ഡ് അസ് ആൻഡ് ഡിസ്പൈസ്ഡ് അസ് ആൻഡ് സെഡ്, വാട്ട് ഈസ് ദീസ് തിങ്സ് യു ആർ ഡൂയിങ്. അവർ കളിയാക്കി, പരിഹസിച്ചു, എന്താ ഇവർ ചെയ്യാൻ പോകുന്നേ. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ ജാഗ്രത ഉള്ളവരായിരിക്കണം. പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലോ. നമ്മൾ വളരെ ജാഗ്രത ഉള്ളവരായിരിക്കണം. പിശാജ് വെളി എന്ന് പറയുന്നത് എന്താ, ഇവരെന്തോ ചെയ്യാൻ പോവുക, ഇവരെ കൊണ്ട് ഒന്നും കഴിയുകയില്ല. അപ്പോൾ അവർ തീരുമാനിച്ചു കഴിഞ്ഞ, വി ഹിസ് സെർവൻസ് വിൽ അറൈസ് ആൻഡ് ബിൽഡ് ബട്ട് യു ഹാവ് നോ പോർഷൻ ആൻഡ് റൈറ്റ് ടു ഓർ മെമ്മോറിയൽ ഇൻ ജെറുസലേം. ഞങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാർ, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, നിനക്കോ അതിൽ യാതൊരു ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഇത് നമ്മൾ വെല്ലുവിളിക്കണം. ഇതാണ് നമ്മൾ വെല്ലുവിളിക്കേണ്ടത്. ഇനി പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ പണിയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യം കൂടി ചിന്തിക്കാം. കോരിന്ത്യ ലേഖനം 1 കോരിന്ത്യ 3 അവിടെ വേഴ്സ് 10 പത്താമത്തെ വാക്യം, അക്കോർഡിംഗ് ടു ദ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് വാസ് ഗിവൺ ടു മീ ലൈക്ക് എ വൈസ് മാസ്റ്റർ ബിൽഡർ ഐ ലെയ്ഡ് എ ഫൗണ്ടേഷൻ ആൻഡ് അനദർ ഈസ് ബിൽഡിംഗ് ഓൺ ഇറ്റ് ബട്ട് ഈച്ച് മാൻ മസ്റ്റ് ബി കെയർഫുൾ ഹൗ ഹി ബിൽഡ്സ് ഓൺ ഇറ്റ്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നേ, തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനൊത്തവണ്ണം താനൊരു പ്രധാന ശില്പിയായിട്ട് ഇതിനെ അടിസ്ഥാനം വിട്ടു. ദൈവത്തിന്റെ സഭയുടെ പണിയെക്കുറിച്ച് അതാണ് പറയുന്നത്. അടിസ്ഥാനം വിട്ടു, ഒരു പ്രധാന ശില്പിയായിട്ട്, ഒരു വൈസ് മാസ്റ്റർ ബിൽഡർ. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്, നിങ്ങളാണ് ദൈവത്തിന്റെ പണി, നിങ്ങളാണ് ദൈവത്തിന്റെ കൃഷി, നിങ്ങളാണ് ദൈവത്തിന്റെ ബിൽഡിംഗ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഈ പണിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ സഭയിൽ പലപ്പോഴും എൽഡേഴ്സ് ആയിരിക്കുന്ന സഹോദരന്മാർ, അവർ തന്നെ ഒരു പണി നടത്താറുണ്ട്. അപ്പോസ്തലൻ പറയുന്നതാ, വി ആർ കോ വർക്കേഴ്സ് വിത്ത് ഗോഡ്, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. അപ്പൊ ദൈവം തന്റെ അഭിഷേകം കൊടുത്ത് പണിക്കായിട്ട് വിളിച്ചിരിക്കുന്നവരെല്ലാവരും ആരാ? ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. ഈ കൂട്ടുവേലക്കാര് അവരുടെ പ്രധാന ഉദ്ദേശം എന്താ? അവരവരല്ല, പിന്നെ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ബിൽഡിംഗ്, ദൈവത്തിന്റെ ബിൽഡിംഗ് പണിയാനാ കൂട്ടുവേലക്കാരാക്കിയിട്ട് വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മാസ്റ്റർ ബിൽഡറായിട്ട്, വൈസ് മാസ്റ്റർ ബിൽഡറായിട്ട്, ഒരു ജ്ഞാനമേറിയ ഒരു പ്രധാന ശില്പിയായിട്ട് പൗലോസ് പറഞ്ഞു, ഞാൻ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ അതിന്റെ മീതെ പണിയുന്നു. ഈ ഒരു ഒരു പ്രധാനപ്പെട്ട ബിൽഡിംഗ് പണിയുന്ന കൂട്ടത്തില് ഒരു ജ്ഞാനമുള്ള ഒരു ബിൽഡർ എന്തായിരിക്കും ചെയ്യുക? ഞാനിങ്ങനെ തന്നെ മനസ്സിലാക്കി, ഈ കല്ല് കൊള്ളത്തില്ല, പോട്ടെ, ഇത് പൊടിഞ്ഞു പോയി, ഇത് മുറിഞ്ഞു പോയി, ഇത് കൊള്ളത്തില്ല, എടുത്തു കള. ഈ കല്ല് ഇത് മോശമായ കല്ല്, പോകട്ടെ. ഇല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഒരു മാസ്റ്റർ ബിൽഡർ, വൈസായിട്ടുള്ള ഒരു ബിൽഡർ, ഹി വിൽ യൂട്ടിലൈസ് ദ മാക്സിമം ബ്ലോക്സ്, മാക്സിമം ബ്രിക്സ്, മാക്സിമം സ്റ്റോൺസ്. ചില കല്ലുകൾ മുറിഞ്ഞു പോകാറുണ്ട്, ഇടയ്ക്ക് അടിക്കുന്ന ഉടനെ പൊട്ടിപ്പോകാറുണ്ട്. എടുത്ത് ഈ ഭിത്തിയിലോട്ട് നോക്കിയേ, ഇവിടെ ഇരിക്കുന്ന എല്ലാം മൊത്തം കട്ടകളാണോ? അതിനിടെ മുറിക്കട്ടയും ഉണ്ടോ? ഈ വിൽ ഫൈൻഡ് എ പ്ലേസ് വേർ ടു ഫിറ്റ്. എവിടെ ആ മുറിഞ്ഞ കട്ട വെക്കണമുള്ളെന്നുള്ളത് അവൻ കണ്ടെത്തും. ഈ ഭിത്തിയിൽ ഇങ്ങനെ കിട്ടിയിരിക്കുന്നു, ഇതിലെല്ലാം മുഴുകട്ടയല്ല, ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ചില മുറിക്കട്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, സഭയിൽ എല്ലാവരും ആവശ്യമുള്ളവരാണ്, ആരെയും കൊള്ളത്തില്ല, നീ ശരിയല്ല, നിന്നെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഒരു വൈസ് ബിൽഡറിന് കഴിയത്തില്ല. യേശുക്രിസ്തു എന്താ പറഞ്ഞെന്നറിയാമോ? എന്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയുകയില്ല. നീ ഒരു മുറിഞ്ഞ കട്ടയായിരിക്കാം, സഭയിൽ ഇരിക്കുമ്പോൾ ഒരു മുറിക്കട്ടയായിട്ടായിരിക്കാം, പക്ഷേ ഞാൻ നിന്നെ തള്ളിക്കളയുന്നില്ല. ഇന്ന് മുറിക്കട്ടകൾക്കെല്ലാം ഒരു വളരെ ആശ്വാസം ഉണ്ടാകുന്ന ദിവസമായിരിക്കട്ടെ. നീ ഒരു മുഴുക്കട്ടയായിരിക്കില്ല, നീ ഒരു ഫുൾ ബ്ലോക്ക് ആയിരിക്കില്ല, ഒരു പക്ഷേ നീ ഒരു മുറിഞ്ഞ കട്ട മാത്രം. ഒരു വൈസ് ബിൽഡർ ആ മുറിഞ്ഞ കട്ടയും അതിന്റെ പ്രോപ്പർ പ്ലേസിൽ വെച്ച് ഈ വിൽ ബിൽഡ് ദറ്റ് ഹൗസ്. യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എന്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ഐ വിൽ നോട്ട് കാസ്റ്റ് ദം ഔട്ട്, ഒരിക്കലും ഞാൻ തള്ളിക്കളയില്ല. പിതാവ് എനിക്ക് തന്നിട്ടുള്ളവയെല്ലാം, അവന്റെ ഉദ്ദേശം എന്താ? എല്ലാം എനിക്ക് പിതാവ് തന്നതിനെല്ലാം ഞാൻ അവസാനത്തെ ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടതാകുന്നു. സഹോദരി സഹോദരന്മാരെ, സഭ പണിയുന്ന മൂത്ത സഹോദരന്മാരെ, നമ്മുടെ ഹൃദയത്തിലെ ഭാരം ഇതായിരിക്കട്ടെ, കർത്താവ് എനിക്ക് തന്നിട്ടുള്ള ഈവൻ ഒരു ചെറിയ കട്ട, ഒരു മുറിക്കട്ട പോലും ഞാൻ അവസാനത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടതാകുന്നു. ഈ ഭാരം നമ്മുടെ ഹൃദയത്തിൽ വഹിക്കട്ടെ. നമ്മൾ ആരെയും ഡിസ്പേസ് ചെയ്യാതിരിക്കട്ടെ, ആരെയും മോശക്കാരായി എണ്ണാതിരിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ സഹായിക്കട്ടെ. ഒരുപക്ഷെ മുറിഞ്ഞ കട്ടയായിരിക്കാം, ഒരുപക്ഷെ കേടുവന്ന കട്ടയായിരിക്കാം, എന്നാൽ അതിനൊരു പ്ലേസ് ഉണ്ട്, അതിനൊരു പ്രോപ്പർ പ്ലേസ് ഉണ്ട്. ആ പ്ലേസിൽ അതിനെ വെക്കുക. ഈ സഭയിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫസ്റ്റ് എൽഡർ ഉണ്ടെങ്കിൽ ഈ വിൽ ട്രൈ ടു ഫൈൻഡ് എ സെക്കൻഡ് എൽഡർ ഓൾസോ, ഒരു രണ്ടാമത്തെ എൽഡറെ കണ്ടെത്തും. അത് മോസ്റ്റ് പ്രോബബിളി മിക്കപ്പോഴും സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? താൻ പറയുന്നതിന് തൻ്റെ ലീഡർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് താൻ പറയുന്നതിന് ആമേൻ പറയുന്ന ഒരു സെക്കൻഡ് എൽഡർ. ദാറ്റ്സ് ഓൾ. അപ്പോൾ പറയും, ഓ ഞാൻ കൂട്ടുവേലയാണ്, ഞാൻ കൂട്ടുവേലയ്ക്ക്. You will not find anybody else. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം സഭയിൽ ആത്മാവിനെ കൊടുത്തിരിക്കുകയും പണിയിൽ വളരെ തൽപരരായിരിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരന്മാരെയും ഈ കാര്യത്തിൽ എൻകറേജ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഒരു ഫസ്റ്റ് സെക്കൻഡ് എൽഡർ മാത്രമല്ല, ഒന്നാമതൊരു എൽഡർ ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ, ഒരു സഹോദരനായിരിക്കാം ആ സ്ഥലത്തെ പണി ആരംഭിച്ചത്. രണ്ടാമത് ഓ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൽ ഒരെൽഡർ അല്ല രണ്ട് എൽഡേഴ്സ് ഉണ്ട്. ആ വി ആർ ഹാപ്പി. പ്ലൂറൽ ആരാ? പ്ലൂറൽ എന്തുവാ? സെക്കൻഡ് എന്തുവാ? നമ്മൾ പറയുന്നത് പോലൊക്കെ ചെയ്യുന്ന ഒരാൾ, എല്ലാത്തിനും ആമയും പറയുന്ന ഒരാളെ വേണം. അപ്പം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാമല്ലോ നമ്മുടെ ആ റിക്വയർമെന്റ്. സാറ്റിസ്ഫൈയിങ് ദ റിക്വയർമെന്റ്, ദാറ്റ്സ് ഓൾ. അതൊരു യാഥാർത്ഥ്യമല്ല. മാക്സിമം നമ്പർ, കൂടുതൽ കൂടുതൽ. നമ്മൾ സഭകളിൽ അനേക വർഷങ്ങളായിട്ട് മൂപ്പന്മാരായിട്ട് മൂത്ത സഹോദരന്മാരായിട്ട് ഇരിക്കുമ്പോൾ എത്ര പേരെ നമ്മൾ എൻകറേജ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്? അതോ ഞാനും എൻ്റെ ഭാര്യയും എന്ന പോലെ ഒരു വലിയ എൽഡറും ഒരു ചെറിയ എൽഡറുമായിട്ടിരിക്കുകയാണോ? ഒരു വൈസ് മാസ്റ്റർ ബിൽഡർ, ഹി വിൽ ബിൽഡ് ഇറ്റ് അപ്പ്. ഇതൊരു ബിൽഡിംഗ് വർക്കാണ്, ഇതൊരു പ്രസംഗ വർക്കല്ല, ഇതൊരു പ്രാസംഗിക ജീവിതമല്ല, ഇതൊരു ബിൽഡിംഗ് ആണ്. ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ മാക്സിമം യൂട്ടിലൈസ്, മാക്സിമം ചേർത്ത് പണിയുക, ചേർത്ത് കൂട്ടിച്ചേർത്ത് പണിയുക. സഭയിലായിരിക്കുന്ന ഒരു ചെറിയ സഹോദരനെയോ സഹോദരിയെ പോലും നമ്മൾ മോശ എന്ന് കാണുന്ന ഒരു സഹോദരനെ സഹോദരിയെ പോലും അവരെയും കറക്റ്റ് ചെയ്ത് അവരെ സ്നേഹത്തിന്റെ ആത്മാവിൽ അവരെ കൂട്ടിച്ചേർത്ത് അവരെയും ചേർത്ത്. യു ആർ ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ബ്രദർ. നീ ഒരു പ്രധാനപ്പെട്ട അവയവം തന്നെയാണ്, നീ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണെന്ന് അവൻ എൻകറേജ് ചെയ്ത്. ഞാൻ ചിന്തിക്കാറുണ്ട്, പത്രോസ് വളരെ വീക്ക്, ഫ്രജൈൽ, ബ്രോക്കൺ മാൻ, ഒരു പേടിത്തൊണ്ടൻ. യേശുവിൻ്റെ അടുത്ത് വന്നപ്പം യേശു എന്താ ആദ്യം പറഞ്ഞെന്നറിയാവനെ? യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലാണ് വാക്യം തോന്നുന്നു, ഒന്നാം അധ്യായത്തിൽ. പത്രോസിനെയും കൊണ്ട് ശിമോനെയും കൊണ്ട് അന്ത്രയോസ് യേശുവിൻ്റെ അടുക്ക് വരികയാണ്. യേശുവിൻ്റെ അടുക്ക് വന്നപ്പോൾ യേശു എന്താ പറഞ്ഞ? നീ യോഹന്നാന്റെ മകനായ ശിമോനാകുന്നു, നിനക്കിനിയും കേഫ എന്ന് പേരാകും. നോക്കിക്ക എൻകറേജ്മെന്റ്, ഫസ്റ്റ് വേർഡ്. നീ ശിമോനാകുന്നു, നീ സാധാരണ പത്രോസ്, സാധാരണ ശിമോനാകുന്നു, പക്ഷെ നിന്റെ പേര് ഇനി അങ്ങനെയല്ല, കേഫ. യു ആർ പീസ് ഓഫ് റോക്ക്. നീ ഒരു പാറക്കഷണമാണ്, നീ വളരെ ശക്തനാണ്, നീ വളരെ സ്ട്രോങ് ആണ്, നീ ചെറിയ ആളല്ല. ഇത് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ഒരു സഹോദരൻ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ, ബ്രദർ യു ആർ നോട്ട് എൻ ഓർഡിനറി ബ്രദർ, നീ വെറും ശിമോൻ അല്ല, നീ കേഫായാണ്. See the words of Jesus, how he encourages. യേശു എങ്ങനെയാണ് ഒരു വ്യക്തിയെ, ഒരു തകർന്ന ഒരു മീൻപിടുത്തക്കാരനെ, സാധാരണപ്പെട്ട ഒരു ഒരു വ്യക്തിയെ യേശു എൻകറേജ് ചെയ്യുന്നത്? നീ നീ കേഫാവും, നീ പത്ര, നീ നിന്റെ പേര് പാറക്കഷ്ണം, നീ വളരെ സ്ട്രോങ് ആണ്, നീ അത്ര ചിന്തിക്കുന്നത് പോലെ നീ വീക്ക് മനുഷ്യനല്ല, നീ സ്ട്രോങ് ആയ ഒരാളാണ്. സൗരന്മാരെ, ഇതായിരിക്കട്ടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഇവിടെ വൈസ് മാസ്റ്റർ ബിൽഡർ, അവന് പണിയുന്നത് ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം ചേർത്ത് വെച്ച് പണിയുന്ന ഒരു വ്യക്തി. ഒരു നല്ല മേസ്ത്രിയുടെ കയ്യിൽ എല്ലാ കല്ലുമാനന്ദനും പാകപ്പെടുത്തി അതിൻ്റെ സൈസിലാക്കി അതിൻ്റെ ഷേപ്പിലാക്കി അത് ഇരിക്കേണ്ട സ്ഥാനത്ത് വെച്ച് പണിയും. ഇതൊരു ഒരു 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 ഇറ്റ്സ് എ വർക്ക് ഓഫ് ഫെലോഷിപ്പ്. ഇതൊരു തമ്മിൽ ഒരു കൂട്ടുപണിയാണ്. ഇത് ഒരാളോ രണ്ടാളോ മൂന്നാളോ പണിയുന്നല്ല, ഇറ്റ്സ് എ ഒരു 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 തമ്മിൽ ചേർന്ന് ഒരു ഐക്യമായിട്ട് യുണൈറ്റ് യൂണിറ്റിയോടുകൂടി പണിയുന്ന ഒരു പണിയാണ്. എന്നിട്ട് പൗലോസ് പറഞ്ഞ ഇതാണ്, ആ ഈച്ച് മാൻ ഷുഡ് ബി കെയർഫുൾ ഹൗ ഈസ് ബിൽഡിംഗ്. ഓരോരുത്തരും ഇതിൽ പണിയുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. കാരണം ആർക്കും വേറൊന്നിടാൻ കഴിയത്തില്ല, എല്ലാവരും ഇതിലേക്ക് വരണം. ഈ ഒറ്റ ഫൗണ്ടേഷൻ, ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. അതെന്താ? യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന ഒരടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ആർക്കും ഇടാൻ കഴിയത്തില്ല. പൗലോസിനും കഴിയേല, പത്രോസിനും കഴിയേല, ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരന്മാർക്കും കഴിയല്ല. ഒരടിസ്ഥാനം ഓൾറെഡി ഈ സഭയുടെ പണിക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ അടിസ്ഥാനത്തിന്മേൽ ഓരോരുത്തൻ എങ്ങനെയാണ് പണിയുന്നത്, ഇപ്പം അവരോർ ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തൻ ചിന്തിക്കണം, എങ്ങനെയാണ് ഞാൻ പണിതുകൊണ്ടിരിക്കുന്നത്. അവിടെ രണ്ടു തരത്തിലുള്ള പണിയെക്കുറിച്ച് പറഞ്ഞു. ഈ അടിസ്ഥാനമൊക്കെ ഇട്ടു, ഈ ഉപദേശമൊക്കെ കേട്ടു, അടിസ്ഥാനവും സഭയുടെ അടിസ്ഥാന ഉപദേശം കേട്ടു, ക്രൂശിന്റെ വഴി കേട്ടു, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കേട്ടു, ഇനി ഓരോരുത്തൻ പണിയുന്നത് എങ്ങനെയാണെന്നുള്ള അവനവൻ ചിന്തിച്ചോണം, ചിന്തിച്ചു പണിതോണം. രണ്ട് തരത്തിലുള്ള പണിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, പൊന്നേ വെള്ളി വിലയേറിയ കല്ലുകൊണ്ടുള്ളൊരു പണി, വില കൊടുത്ത് കോസ്റ്റ്ലി ആയിട്ടുള്ള, ഏറ്റവും ചെറുതായിരുന്നാലും ഓക്കെ, ഏറ്റവും മനുഷ്യൻ ദൃഷ്ടിയിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ കാര്യമായാലും, ഞാനൊരു പ്രസിദ്ധനൊന്നും ആകണ്ട, എൻ്റെ കൃപാവരങ്ങളൊന്നും 10 പേർ അറിയണമെന്ന് എനിക്കില്ല, ആര് പറഞ്ഞില്ലെങ്കിലും നമ്മൾ മുമ്പ് കേട്ടതുപോലെ നമുക്ക് ഒത്തിരി ഗിഫ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഐ വോണ്ട് ടു ബിൽഡ് ഈവൻ എ സ്മോൾ, വളരെ ചെറുതായിട്ടെങ്കിലും. മറ്റൊരു കൂട്ടർ പണി എന്താ? മരം പുല്ല് വൈക്കോലെന്നുകൊണ്ട് പണം. അപ്പോൾ നമ്മൾ പണിയുന്ന പണി എങ്ങനെയാണെന്ന് ചിന്തിച്ചുകൊള്ളണം. രണ്ട് തരത്തിലുള്ള പണി ഇത്, രണ്ടും ശോധന ചെയ്യുന്ന എന്തുവാ? തീ തന്നെ ശോധന. തീക്കുള്ള ഒരു 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 ഗുണം എന്താണെന്നറിയാം? മുഖപക്ഷമില്ല. നമ്മുടെ പണിയെ ശോധന ചെയ്യുന്നത് തീയാണ്. തീക്ക് മുഖപക്ഷമില്ല. ഇവിടെ ഇപ്പോൾ ഒരു തീ വന്നെന്നിരിക്കട്ടെ, ഓ ഇത് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് ഹാളാണ്, ഇത് ജിമ്മിച്ചൻ ബ്രദറിൻ്റെ വീടാണ്, ഇത് ജോജി ബ്രദറിൻ്റെ വീടാണെന്ന് തീ നോക്കിയില്ല. ഓ ഇവിടെ കത്തണ്ട, ഇവിടെ കത്താം എന്ന് നോക്കത്തല്ല. തീക്ക് മുഖപക്ഷമില്ല, എല്ലാം തീയിൽ കൂടി കടന്നു പോകും. പക്ഷേ ചിലത് നിലനിൽക്കും, ചിലത് കത്തിപ്പോകും. യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം, ചെയ്യുന്നവനെല്ലാം, കേൾക്ക മാത്രമല്ല കേട്ട് ചെയ്യുന്നവനെല്ലാം, അവൻ അടിസ്ഥാനം വിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സമൻ. നമ്മുടെ പണി വളരെ ബുദ്ധിയോടുകൂടി ആയിരിക്കട്ടെ. ഇവിടെ തീ തന്നെ ശോധനയും, ഓരോരുത്തരുടെ പ്രവൃത്തി വെന്തുപോയാൽ അവന് നഷ്ടം വരും. എന്നാൽ അവൻ രക്ഷിക്കപ്പെടും. എങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? അവൻ രക്ഷപ്പെടുന്ന എങ്ങനെയാ? തീയിൽ നിന്നെന്ന പോലെ. ഞാൻ എന്ത് ചിന്തിച്ചു? തീയിൽ നിന്നുള്ള പോലെ രക്ഷപ്പെടുന്ന കരുക്കട്ടെ. ഈ ബിൽഡിങ്ങിന് അങ്ങ് തീ പിടിച്ചു, ഇവിടെ നമ്മൾ ചിലർ അകപ്പെട്ടു പോയി, മൊത്തം പൊള്ളി വെളിയിൽ വന്നു. വെളിയിൽ വന്നത് മുഴുവൻ പൊള്ളലോടുകൂടിയും വേദനയോടും കറുത്ത് രൂപമൊക്കെ മാറി വെളി വന്നു. എന്ത് ഗുണം അങ്ങനെ ഒരു ജീവിതം കൊണ്ട്? തുറന്ന് ജീവിച്ചിട്ട് തന്നെ പ്രയോജനം. ജീവിതകാലം മുഴുവൻ ഈ പാടുകൾ കൊണ്ട് ജീവിക്കുക, സ്വർഗത്തിൽ പോയി ജീവിതകാലം മുഴുവൻ വെന്ത നഷ്ടം കൊണ്ട് കരിഞ്ഞ കൈയെല്ലാം മുറിഞ്ഞ് കരിഞ്ഞ് പാടുകളുമായിട്ട് ജീവിക്കുക, എന്താ പ്രയോജനം? അതുകൊണ്ട് നാം പണിയുമ്പോൾ വളരെ വ്യക്തതയോടുകൂടി പണിയാം. ഒരു കാരണവശാലും കർത്താവേ, വെന്തുപോകുന്ന ഒരു പണി എനിക്ക് വേണ്ട, മനുഷ്യന് മുമ്പാകെയുള്ള ഒരു പണി എനിക്ക് വേണ്ട, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം വേണ്ട, കുടുംബത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം വേണ്ട, ഭാര്യയെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം വേണ്ട, എൽഡേഴ്സിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം വേണ്ട, എനിക്ക് സാക്ഷാൽ നിന്റെ മുമ്പാകെ നിനക്ക് പ്രസാദം വരുമാകുമാറ് എനിക്ക് ജീവിക്കണം. ഇതായിരിക്കട്ടെ വെന്തുപോകാത്ത പണി. അത് ഏത് സാഹചര്യത്തിനാലും വെന്തുപോകയില്ല. അവർ ശോഭിക്കും. തീയിൽ കൂടി കടന്നു പോകുമ്പോൾ പൊന്നും വെള്ളിയും ഒക്കെ എന്താ ചെയ്യും? അത് കൂടുതൽ റിഫൈൻഡായി തീരും, കൂടുതൽ ഫൈനായി തീരും, കൂടുതൽ ശോഭയുള്ളതായി, കൂടുതൽ വിലയുള്ളതായി തീരും. മറ്റതെല്ലാം വെന്തുപോകും. ഇപ്പം എന്തിനാണ് കർത്താവ് ഈ സഭയെ ആക്കിയത് എന്നുള്ള ഒരു കാര്യം കൂടെ കാണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കാം. എഫേസ്യ ലേഖനം, അവിടെയാണ് അപ്പോസ്തലൻ സഭയെക്കുറിച്ച് അധികമായിട്ടുള്ള വെളിപ്പാട് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ വ്യക്തമായിട്ട് കാണുന്ന ഒരു കാര്യം, മൂന്നാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലാണ്. The manifold wisdom of God might now be made known through the church to the rulers and the authorities in the heavenly places. Ida sabeda purpose enda adhyarangalkkum vaazhchukalkkum devathinte gnanam sabha mugandaram velippadanam. Yesu Christ mugandaram devathinte gnanam aa samayathe bhoomiyil velippettu. ഇപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം സഭയിൽ കൂടി ഈ റൂളേഴ്സിനും ഈ ലോകത്തിൻ്റെ അധിപതികൾക്കും, എന്ന് പറഞ്ഞാൽ പിശാചിനും അവൻ്റെ കൂട്ടർക്കും, ദൈവം കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വീക്കായിട്ടുള്ള ബലഹീനരായ മനുഷ്യരുടെ മൂലം, മനുഷ്യരെ കൊണ്ട് പിശാചിനെ കാൽക്കീഴാക്കി ചതച്ചു കളയുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. നമ്മൾ വായിക്കുന്നല്ലോ, സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴാക്കി ചതച്ചു കളയും. ഈ കാലെവിടെ ഇരിക്കുന്നത്? ഈ ശരീരത്തില. സഭയ്ക്ക് ഈ ഈ റൂളേഴ്സിനെയും അതോറിറ്റിയെയും കീഴ്പ്പെടുത്തി കൊടുക്കുക. അതിന് മുമ്പാകെ ദൈവത്തിൻ്റെ വിഷ്ണം എന്താണ്? ഏറ്റവും പോഷന്മാരെ തെരഞ്ഞെടുത്ത്, പോഷത്വമായത് തെരഞ്ഞെടുത്ത് ഈ ലോകത്തിൽ അവർ മുഖാന്തരം മഹത്വമുള്ള ദൈവത്തിൻ്റെ ശക്തിയേറിയ ഒരു പ്രവൃത്തി ചെയ്യുക, പിശാചിനെ കാണിക്കുക. ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവത്തിൻ്റെ സഭയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിനെ അവൻ്റെ സർവമഹത്വത്തെയും ഇല്ലാതാക്കുക, അവൻ്റെ പ്രവൃത്തിയെ ഇല്ലാതാക്കാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, സഭയായിട്ട് കൂടി ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രവൃത്തിയിൽ, കർത്താവേ എൻ്റെ ജീവിതത്തിൽ കൂടി നിൻ്റെ ജ്ഞാനം ഈ അധിപതികൾക്ക്, ഈ ലോകത്തിൻ്റെ റൂളേഴ്സിന് വെളിപ്പെടണം, ഇതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. അല്ല, ഞാൻ പ്രസംഗിച്ചു, ഞാനൊരു സഭയുടെ ലീഡറായിരിക്കുന്നു, അല്ല ഞാൻ ഇന്ന സഭയിലായിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, ഞാൻ ഏതോ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമല്ല, അതിനെല്ലാം ഉപരിയായിട്ട് എൻ്റെ കുടുംബജീവിതത്തിൽ കൂടി, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടി, എൻ്റെ സഭയ ജീവിതത്തിൽ കൂടി ഈ ലോകത്തിൻ്റെ അധിപതിയെ കാണിക്കുക. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ മാനിഫോൾഡ് വിഷ്ടം, ആ ജ്ഞാനം അതെന്തുവാ? ദൈവത്തിൻ്റെ ജ്ഞാനം എന്തുവാ? യേശുക്രിസ്തു വെളിപ്പെട്ട കാര്യമാണ്. എന്തുവാ? ഉയർന്നിരുന്നവൻ താഴേക്ക് വന്നു, അവൻ ദാസ് മനുഷ്യനായി, വെറും ദാസനായി അവൻ രൂപപ്പെട്ടു. ആ ദാസൻ മുഖാന്തരം ശത്രുവിനെ തകർത്തു കളഞ്ഞു, പിശാചിൻ്റെ തലയെ തകർത്തു, അവനെ ചതച്ചു കളഞ്ഞു, അവൻ്റെ പ്രവൃത്തി നുള്ളിഫൈ ചെയ്തു, ഇല്ലാതാക്കി. അവൻ പറയുന്നതെല്ലാം ഫോഷ്കാണെന്ന്. മനുഷ്യന് ജയിക്കാൻ കഴിയുകയില്ല, മനുഷ്യനൊരു കാലത്തും ദൈവത്തെ സേവിക്കാൻ കഴിയുകയില്ല, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ അംഗീകാരത്തോടുകൂടി ജീവിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് പിശാചു പറയുന്ന ഫോഷ്കാണെന്ന് ഇന്ന് സഭ മുഖാന്തരം വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. സൗരസന്മാരെ, നമ്മുടെ വിളി എത്ര വലുതാ! ദൈവം നമ്മൾ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? ഇത് ഈ ലോകത്തിൻ്റെ അധിപതികൾക്ക്, പിശാചിനും അവൻ്റെ കൂട്ടർക്കും, ലൂസിഫറിനും അവൻ്റെ കൂട്ടർക്കും ഈ കാര്യം ദൈവം കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ബലഹീനനായ ഈ ചെറിയ സഹോദരനിൽ കൂടി ഞാൻ നിന്നെ തോൽപ്പിക്കും, ഇതാ ദൈവത്തിൻ്റെ ജ്ഞാനം. അതിനുവേണ്ടി നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. നമുക്ക് ഈ പ്രാർത്ഥനയോടുകൂടി ഇന്ന് നമുക്ക് കടന്നു പോകാം. ഈ പ്രാർത്ഥന പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ടാ, 1:18. ഐ പ്രേ, ഞാൻ പ്രാർത്ഥിക്കുക. എന്തോ പ്രാർത്ഥിക്കുന്നത്? Eyes of your heart may be enlightened. ഞാൻ ചിന്തിച്ചപ്പോൾ അനേകരുടെ കണ്ണ് തുറന്നിട്ടുണ്ട്. പൗലോസ് പ്രാർത്ഥിക്കുന്നത് സഹോദരന്മാരെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കണമെന്നല്ല, കണ്ണ് തുറന്നിരിക്കുകയാണ്. അനേകരുടെ കണ്ണുകൾ അനേക വർഷങ്ങൾ മുമ്പ് തുറന്നതാണ്. ഈ സത്യങ്ങൾ കാണാനായിട്ട്, ക്രൂശിന്റെ വഴി കാണാനായിട്ട് കണ്ണുകൾ തുറന്നു, യേശുവിനെ കാണുവാനായിട്ട് കണ്ണുകൾ തുറന്നു, സഭയുടെ പണി കാണുവാനായിട്ട് കണ്ണുകളെ തുറന്നു, ഈ ജയകരമായ ജീവിതം കാണുവാനായിട്ട് കണ്ണുകളെ തുറന്നു. പക്ഷെ ഇപ്പൊ പൗലോസ് പ്രാർത്ഥിക്കുന്നെന്താ?
നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ടേ.
ആ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി എൻലൈറ്റൻഡ് ആകണം, പ്രകാശിക്കണം. ഇനി തുറക്കുകയല്ല, തുറന്ന കണ്ണുകൾ, ഈ വഴി കാണുവാനായിട്ട് തുറന്ന കണ്ണുകൾ പ്രകാശിക്കണം.
അവന്റെ വിളിയാലുള്ള ആശയില്ലെന്നും,
ദൈവത്തിന്റെ വിളിയാലുള്ള ഹോപ്പ്, ദൈവത്തിനൊരാശയുണ്ട് നമ്മളെ വിളിച്ചപ്പോ, അത് അറിയണം. ദൈവത്തിന്റെ വിളി കൊണ്ടുള്ള ആശയം എന്തെന്ന് അറിയണം. ഇനി സൗരമാരെ, നമ്മൾ കണ്ണ് തുറക്കാനല്ല പ്രാർത്ഥിക്കേണ്ട, പിന്നെ എന്തിനാ? എൻലൈറ്റൻ, കർത്താവേ എന്റെ കണ്ണൊന്ന് പ്രകാശിക്കണേ, എന്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമേ. എന്റെ കണ്ണുകൾ പല വർഷങ്ങളായിട്ട് മങ്ങിപ്പോയി, ഡിമ്മായി പോയി, എന്റെ കാഴ്ചയ്ക്ക് ചിലപ്പോൾ മങ്ങലേറ്റു, എന്റെ കാഴ്ചപ്പാടുകൾക്ക് വ്യതിയാനം വന്നു. കർത്താവേ എന്റെ കണ്ണ് ഒന്ന് പ്രകാശിപ്പിച്ചരണമേ. എനിക്കിപ്പോ ഒത്തിരി വെള്ളെഴുത്തുണ്ട് കർത്താവേ, അതെല്ലാം മാറ്റി എനിക്ക് നല്ലൊരു പ്രകാശമുള്ള ഹൃദയത്തെ എനിക്ക് തരണമേ. ഈ സത്യത്തെ കാണുവാനായിട്ട്, എന്റെ ആ മാർഗത്തിൽ ഞാൻ പോകുവാനായിട്ട്, എന്നെ നീ വിളിച്ച വിളിയിൽ ഞാൻ നേരെ പോകുവാനായിട്ട് എന്റെ കണ്ണ്, എന്റെ ഹൃദയത്തെ ഒന്ന് പ്രകാശിപ്പിക്കണമേ കർത്താവേ.
വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ
ദൈവത്തിനൊരു ഹോപ്പുണ്ട്. എന്താ ദൈവത്തിന്റെ ഹോപ്പ്? നമ്മൾ കേട്ടു, പിശാചിനെയും അവന്റെ കൂട്ടരെയും തോൽപ്പിക്കുക, തകർത്തു കളയുക, എതിരാളിയെ തകർത്തു കളയുക, ചതച്ചു കളയുക. ഒരു ശക്തിക്കും സഭയുടെ നേരെ അധികാരമില്ല. ഈ ലോകത്തിനോ, പണത്തിനോ, മോഹങ്ങൾക്കോ, മരണത്തിനോ, രോഗത്തിനോ, ദുഃഖത്തിനോ സ്ഥാനമില്ല. അവിടെ ഒരു നിരാശയ്ക്ക് സ്ഥാനമില്ലെന്ന് ദൈവം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ്സ് ദ ഹോപ്പ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ പ്രതീക്ഷ അതാണ്. അതിനായിട്ട് ഇപ്പൊ ചെയ്യേണ്ടത് എന്താ? എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം, എനിക്ക് എന്റെ മനസ്സിന്റെ കണ്ണൊന്ന് പ്രകാശിക്കണം. എനിക്ക് തുറന്നിട്ടുണ്ട് പക്ഷെങ്കിൽ, ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ഇനിയൊന്ന് പ്രകാശിച്ചിട്ട് ദൈവത്തിന്റെ ആശയം എന്താണെന്ന് അറിയണം. എന്തുകൊണ്ടാണ് പലരുടെയും കണ്ണ് മങ്ങിപ്പോയത് വായിക്കുന്നു? ഓരോ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട്, എന്തോ കാണാതിരിക്കാനാ മങ്ങിച്ചേക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ആ ദൈവതേജസിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. ആരുടെ മനസ്സാ കുരുടാക്കിയത്? എന്ത് കാണാതിരിക്കാനാ? യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസിന്റെ സുവിശേഷം, ഈ ക്രൂസിന്റെ സുവിശേഷം, ഈ തേജസ്സിന്റെ സുവിശേഷം, ഈ ജയത്തിന്റെ സുവിശേഷം, ഇത് കാണാതിരിക്കാനായിട്ട് എന്ത് ചെയ്തു? പിശാച് എപ്പോഴും ആഗ്രഹിക്കുന്നതാ, ഈ തേജസ് കാണല്ല ആരും. ഈ തേജസ് കണ്ടാൽ അതിന്റെ പിന്നാലെ ഓടിപ്പോകും. ഈ കഷ്ടതയിലെ തേജസ് കണ്ടാൽ, കഷ്ടതയുടെ പിന്നിലുള്ള, ഈ സഹിക്കുന്നതിന്റെ പിന്നിലുള്ള ദൈവതേജസ് കണ്ടാൽ അതിന്റെ പിന്നാലെ ഓടിപ്പോകും, അത് കാണല്ല. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്തു? അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. എന്തോ വിശ്വാസിക്കായിരുന്നേ, അവർ ഈ ക്രൂസിന്റെ വചനം വിശ്വസിക്കാതിരിക്കാൻ, കേട്ടതൊന്നും വിശ്വസിക്കാതിരിക്കാൻ, പറഞ്ഞു കേട്ടതൊക്കെ വിശ്വസിക്കണ്ട. ഇതിങ്ങനെ ചരിത്രം കഥയായിട്ട് പൊയ്ക്കോട്ടെ. സൗരസ്വരന്മാരെ, നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ ആ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണേ. അനേക വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷത്തിനുമുമ്പ്, 20 വർഷത്തിനുമുമ്പ്, 30 വർഷത്തിനുമുമ്പ് ഈ സത്യം കാണാനായിട്ട് നീ എൻ്റെ കണ്ണിനെ തുറന്നു. ദാറ്റ് ഇസ് ട്രൂ. എൻ്റെ കണ്ണുകൾ തുറന്നിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണിന് അല്പം മങ്ങൽ. ഞാൻ വയസ്സായപ്പോൾ എനിക്ക് അല്പം മങ്ങൽ. ഏലി എന്ന പുരോഹിതൻ, 1 ശമൂവേൽ 3 എന്ന് തോന്നുന്നു, ഏലി എന്ന പുരോഹിതൻ, അവൻ വൃദ്ധനായി, അവൻ എക്സ്പീരിയൻസ്ഡ് ആയി, അവൻ അനേക വർഷങ്ങളായി. ഇപ്പോഴെന്തായി അവന് കണ്ണ്? മങ്ങിപ്പോയി. അവൻ്റെ കണ്ണ് മങ്ങിപ്പോയി. സോരമാരെ, ഇത് കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഈ മങ്ങലേക്കാം. നമുക്ക് ദിനം ദിനം ഹൃദയത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വിളിയാൽ നീ എന്നെക്കുറിച്ച് ആശിക്കുന്ന, നീ എന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന, നിന്റെ ആശയ്ക്ക് ഭംഗം വരാതെ, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരാതെ എൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കണമേ കർത്താവേ. ഞാൻ നിന്റെ ആശയൊന്ന് അറിയട്ടെ കർത്താവേ. ഈ എന്തിനായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നു? എന്നെ എന്തിനു സഭയായിട്ട് വിളിച്ചിരിക്കുന്നു? എന്നെ വ്യക്തിയായിട്ട്, കുടുംബമായിട്ട്, എന്നെ എന്തിനു സഭയോട് കൂട്ടി ചേർത്തിരിക്കുന്നു? ഇതിൻ്റെ ആശയം എന്താണ് കർത്താവേ? അത് കാണാനായിട്ട് എനിക്ക് പ്രകാശമുള്ള കണ്ണുകളെ തരണമേ.